ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ നാം മുൻപ് പഠിച്ചുകൊണ്ടിരുന്ന അതിന്റെ തുടർച്ചയായി ഇപ്പൊ 6-ാമത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. കേട്ടു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. യെരുശലേം നാശം 70 AD, അതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. യെരുശലേമിലെ വിവിധ ദേവാലയങ്ങൾ, ഒന്ന് സമാവകന കൂടാരവും ശലോമോൻ പണിത ആലയവും. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്തു. തുടർന്ന് അവർ വാഗ്ദത്ത കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. ഈ മരുഭൂമി യാത്രയിൽ അവർക്ക് ദൈവത്തെ ആരാധിക്കുവാനായി പ്രത്യേക ദൈവിക നിയോഗപ്രകാരം മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം നിർമ്മിച്ചതായിരുന്നു സമാഗമന കൂടാരം. പുറപ്പാട് 36:1-5. പുറപ്പാട് 31:1-5. പുറപ്പാട് 36:30-33 30 മുതൽ 31 വരെ. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അഹരോനെയും 30 വയസ്സിൽ പ്രായമുള്ള പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൽ വാതുക്കൽ വച്ച് കഴുകുകയും വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഭിഷേക തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുറപ്പാട് 40:12-15 വാക്യങ്ങൾ. ഇസ്രായേൽ ജാതി തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കനാൻ നാട്ടിൽ പ്രവേശിച്ച ശേഷം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിര താമസമാക്കുകയും ഈ സമയത്ത് അവർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു ആലയത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും ചെയ്ത ജനത്തിൻ്റെ ആഗ്രഹം ചെയ്തു. ജനത്തിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ദാവീദ് രാജാവ് ആലയം പണിക്കുള്ള സ്ഥലവും ക്രമീകരണവും ഒരുക്കി വെച്ചു. എങ്കിലും താൻ ഒരു പടയാളിയായിരുന്നതിനാൽ ആലയം പണിയരുതെന്നും തന്റെ മകനെ കൊണ്ടത് പണിയിക്കുമെന്നും ദൈവം കൽപ്പിച്ചു. ദാവീദ് രാജാവിന്റെ മകൻ ശലോമോനെ ഈ കൃത്യനിർവഹണത്തിനായി യഹോവയാം ദൈവം എഴുന്നേൽപ്പിച്ചു. 1 രാജാക്കന്മാർ 8:1-5. ഈ ആലയത്തിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. 1 രാജാക്കന്മാർ 8:10-12 വാക്യം. ഇങ്ങനെ ശലോമോൻ ഈ ആലയം നിർമ്മിക്കുകയും അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 8:22-54 ഉള്ള വാക്യങ്ങൾ. എന്നാൽ ഈ ദേവാലയം ബാബിലോണിയ ചക്രവർത്തിയായ നെബുക്കദ്നേസറിനാൽ BC 587 നശിപ്പിക്കപ്പെട്ടു. അടുത്തായിട്ട് പണിയപ്പെട്ടത് സെരുബാബേൽ പണിത ആലയമാണ്. കോരേശ് രാജാവിന് BC 532-38 യഹൂദന്മാർക്ക് യെരുശലേമിലേക്ക് തിരികെ പോകുവാനുള്ള അനുവാദം നൽകി. അവർ യെരുശലേമിലെത്തി വീണ്ടും ഒരു ആലയം പണിയുവാൻ കോരേശ് രാജാവ് അനുവാദം നൽകിയതനുസരിച്ച് BC 515 ശലോമോൻ പണിത ആലയത്തിൻ്റെ മാതൃക പ്രകാരം മറ്റൊരാലയം അതേ സ്ഥലത്ത് തന്നെ പൂർത്തീകരിച്ചു. Esra 1:1-6 വാക്യങ്ങൾ. 2 തിരുവൃത്താന്തം 36:22-22 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 45:1-5 വരെ. BC 168 സിറിയ രാജാവ് അന്തിയോക്യസ് എപ്പിഫാനസ് 9 പന്നി മുതലായ അശുദ്ധ മൃഗങ്ങളെ യാഗം കഴിച്ച് ഈ ആലയെ അശുദ്ധമാക്കി. ഈ സംഭവം മെക്കാബി വിപ്ലവത്തിന് വഴിയൊരുക്കി. എങ്കിലും 3 ദിവസത്തിന് ശേഷം ആലയം ശുദ്ധീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി. ഈ ആലയം BC 63 റോമൻ സേനാനിയായ പോംപി നശിപ്പിച്ചു. അടുത്തായി ഹേരോദാവ് നിർമ്മിച്ച ആലയം. BC 19 മഹാനായ ഹേരോദ്യ രാജാവ് യെരുശലേമിൽ ഒരു പുതിയ ആലയം പണിക്കുള്ള ആരംഭം കുറിച്ചു. 2 പ്രധാന കാര്യങ്ങളായിരുന്നു തന്നെ ഈ സംരംഭത്തിന് പ്രേരിപ്പിച്ചത്. അതിലൊന്ന്, ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ കൂടി ജനങ്ങളിൽ നിന്ന് കീർത്തി നേടുക. 2, മനോഹരങ്ങളായ കെട്ടിടങ്ങളിൽ കൂടി റോമാ സാമ്രാജ്യത്തെ സ്വാധീനിക്കുകയും പ്രശംസ ആർജിക്കുകയും ചെയ്യുക എന്നീ കാരണങ്ങളായിരുന്നു അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. BC 9 ഇതിൻ്റെ പ്രധാന പണികൾ പൂർത്തീകരിച്ചു. ഇങ്ങനെ ഇതിൻ്റെ പണികൾ തുടർന്നുകൊണ്ടിരുന്നു. 70 AD ഈ ആലയം മുഴുവനായി തീത്തോസ് ചക്രവർത്തിയാൽ നശിപ്പിക്കപ്പെടുകയും ഇതിലെ നിക്ഷേപങ്ങൾ റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. Marcos 13:1-2 Marcos 13:14. ഇപ്പോൾ ശലോമോന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഓമറിന്റെ നാമത്തിലുള്ള മുസ്ലിം പള്ളിയാണ് നിലകൊള്ളുന്നത്. യെരുശലേം നാശത്തിനുള്ള കാരണം. റോമാ ചക്രവർത്തിയായിരുന്ന നീറോ കൈസറുടെ കാലത്ത് യഹൂദരാജ്യത്തിന്മേൽ ഭരണം ചെയ്തിരുന്ന റോമാ ഗവർണർ ജനങ്ങളുടെ മേൽ കഠിനമായ കരം ചുമത്തി. അതുകൊണ്ട് അവർ ഗവർണർക്ക് വിരോധമായി പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചു. ഗവർണർ ഇതറിഞ്ഞ് സൈന്യങ്ങളെ കൂട്ടി യെരുശലേമിൻ്റെ നേരെ പാഞ്ഞെത്തി. എന്നാൽ താൻ ഉദ്ദേശിച്ച പ്രകാരം മറ്റു സൈന്യങ്ങൾ വന്നെത്തിയിട്ടില്ലായിരുന്നത് കൊണ്ട് പട്ടണം ഉടനെ കൈവശപ്പെടുത്തുന്നതിന് മുതിർന്നില്ല. ഈ സമയം കൊണ്ട് യെരുശലേമിലെ ബിഷപ്പായിരുന്ന ശിമയോൻ പട്ടണത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും കൂട്ടി ചെല്ല എന്ന പട്ടണത്തിൽ ചെന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് യെരുശലേമിൽ സംഭവിച്ച നാശത്തിൽ യഹൂദന്മാരോടുകൂടി കഷ്ടപ്പെടുന്നതിന് അവർക്കിടയായില്ല. ശൂന്യമാകുന്ന മ്ലേച്ഛത സംഭവിക്കുമ്പോൾ മലമുകളിലേക്ക് ഓടിപ്പോകുകയിൽ മത്തായി 24:16-22 വാക്യങ്ങൾ ഈ വാക്യമാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ചില ലക്ഷണങ്ങൾ: കർത്താവും ദാനിയൽ പ്രവാചകനും പ്രവചിച്ച പ്രകാരം ഞങ്ങൾ യെരുശലേമിൽ സംഭവിക്കാൻ തുടങ്ങി. അതിനു മുൻകൂറായി അനേകം അനിഷ്ട സംഭവങ്ങളും അവരുടെ ലക്ഷണങ്ങൾ കാണപ്പെടുത്തി. വാളിൻ്റെ രൂപത്തിലെ നക്ഷത്രം യെരുശലേം പട്ടണത്തിന് മുകളിൽ തുടർച്ചയായി കാണപ്പെട്ടു. രണ്ട് വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും പ്രകാശം മിന്നിക്കൊണ്ടിരുന്നു. 3 സൂര്യാസ്ത സമയത്ത് മേഘങ്ങളിൽ കൂടി ഒരു കൂട്ടം പടയാളികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കുറെ ദിവസങ്ങൾ തുടരെ കേട്ടുകൊണ്ടിരുന്നു. 4 യെരുശലേം പട്ടണത്തിൻ്റെ വാതിലുകൾ ഏറ്റവും വിസ്മയമായ രീതിയിൽ തുറക്കപ്പെടുകയും വളരെ ആളുകളുടെ കഠിന ശ്രമത്താൽ അത് വീണ്ടും അടയ്ക്കുന്നതിനിടയായി തീരുകയും ചെയ്തു. 5 പെന്തക്കോസ്തു നാളിൽ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പുരോഹിതന്മാർ നമുക്കിവിടെ ഒന്ന് ഓടി രക്ഷപ്പെടാം എന്നുള്ള ശബ്ദം ആവർത്തിച്ച് കേട്ടതായി പ്രസ്താവിച്ചിട്ടുണ്ട്. 6 ആ കാലയളവിൽ ജീവിച്ചിരുന്ന സുപ്രസിദ്ധ യഹൂദ ചരിത്രകാരൻ ജോസിഫസ് പലപ്പോഴും യെരുശലേം മതിലിന് ചുറ്റും നടന്നുകൊണ്ട് യഹൂദന്മാരോട് റോമാ ഗവൺമെന്റ് കീഴ്പ്പെടുന്നത് നല്ലതെന്ന് കണ്ണുനീരോടി അപേക്ഷിച്ചു. അവർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുകയും മറ്റ് പലവിധമായ ഉപദ്രവങ്ങൾ ചെയ്യുകയും ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു യെരുശലേമിനെ നോക്കിക്കൊണ്ട് യെരുശലേമെ കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കും പോലെ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, എങ്കിലും നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മത്തായി 23:37-39 വാക്യം. ഡിസ്റ്റസ്റ്റ് എന്ന പേരായ തെക്കേവ നാട്ടുകാരനായ ഒരുവൻ യെരുശലേം നാശത്തിന് 7 വർഷം മുൻപ് യെരുശലേം തിരുവീതിയിൽ കൂടെ തെക്കിൽ നിന്നൊരു ശബ്ദം, വടക്കു നിന്നൊരു ശബ്ദം, യെരുശലേമിനോടൊരു ശബ്ദം, യെരുശലേമിന് കഷ്ടം കഷ്ടം എന്നിങ്ങനെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്നു. പലരും അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. എങ്കിലും അവൻ മൗനനാകാതെ ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. യെരുശലേം നാശവും അനന്തര സംഭവങ്ങളും. മേൽപ്പറഞ്ഞ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരുന്ന വേളയിൽ റോമൻ സൈന്യാധിപനായ വെസ്പേഷ്യന്റെ നേതൃത്വത്തിൽ ഒരു വലിയ റോമൻ സൈന്യം യെരുശലേമിനെ വളഞ്ഞു. പട്ടണത്തിലേക്ക് സാധനങ്ങൾ മാറ്റുവാനാകട്ടെ അയക്കുവാനാകട്ടെ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവരെ കഷ്ടപ്പെടുത്തി. 4 വശങ്ങളിലും അസ്ത്രങ്ങളും വലിയ കല്ലുകളും പട്ടണത്തിലേക്ക് പായിച്ചു. മരണദൂതൻ അവരിൽ പലരെയും പിടികൂടി. ശേഷമുള്ള ജനങ്ങൾ ഭക്ഷിക്കുന്നതിനോ കുടിക്കുന്നതിനോ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടു തുടങ്ങി. ഈ അവസരത്തിൽ ഒന്നു ചേർന്ന് ശത്രുവിനോട് എതിർക്കുന്നതിന് ഒരുമ്പെടാതെ അവർ അന്യോന്യം ഛിദ്രിച്ചു തുടങ്ങി. വെസ്പേഷ്യൻ തൻ്റെ ശ്രമത്തിൽ നിന്നും പിൻവലിയേണ്ട ഒരു പ്രത്യേക സംഗതി റോമിൽ ഉടലെടുത്തു. ചക്രവർത്തിയായ നീറോ ജനങ്ങളെ വളരെയധികം ഉപദ്രവിച്ച് കുപിതരായ ജനങ്ങൾ ചക്രവർത്തിയെ ജീവനോടെ നശിപ്പിക്കുന്നതിന് തരം നോക്കി. ഒടുവിൽ രക്ഷപ്പെടുന്നതിന് മാർഗം ഒന്നുമില്ലെന്ന് കണ്ട നീറോ തൻ്റെ സ്വന്തം വാളുകൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് വെസ്പേഷ്യൻ തലസ്ഥാന നഗരിലേക്ക് പോവുകയും ജനങ്ങൾ തന്നെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. എന്നാൽ യെരുശലേമിനോടുള്ള തൻ്റെ കോപം നിർത്താനാവാതെ തൻ്റെ മകനായി തീർന്ന തീത്തോസിനെ 70 6000 പടയാളികൾ ഉൾപ്പെട്ട ഒരു വലിയ സൈന്യവുമായി യെരുശലേമിലേക്ക് അയച്ചു. തീത്തോസ് സൈന്യവുമായി യെരുശലേമിൽ വന്ന അവസരം പെസഹ പെരുന്നാളിൻ്റെ ദിനങ്ങളായിരുന്നു. യഹൂദന്മാരെ നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹം തീത്തോസിനില്ലായിരുന്നു. അതുകൊണ്ട് അവരുമായി ഒരു സന്ധി സംഭാഷണം നടത്തുന്നതിന് ആലോചിച്ചു. എന്നാൽ യഹൂദന്മാർ അതിന് വഴിപ്പെട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് തീത്തോസ് നിരോധനം ആരംഭിച്ചത്. ഇതിന്റെ ഫലമായി പട്ടണങ്ങളിൽ ക്ഷാമം വർദ്ധിച്ചു. ജനങ്ങൾ ഓരോ ഭവനങ്ങളിലും പ്രവേശിച്ച് കൊള്ള ചെയ്തു തുടങ്ങി. സ്ത്രീകൾ വിശപ്പടക്കുവാൻ വയ്യാതെ തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളെ കൊന്നു ഭക്ഷിച്ചു തുടങ്ങി. വിലാപങ്ങൾ 4:10, 2:20, രണ്ട് രാജ ആറിൻ്റെ 29, യെശയ്യാപ്രവചനം 49:14, 14:17. ജനങ്ങൾ ചാണകത്തിനും പശുക്കളുടെ മൂത്രത്തിനുമായും തെരുവുകളിൽ അമ്പരം ഓടി നടന്നു. ആകപ്പാടെ നിലവിളികൾ ശബ്ദം മാത്രമേ കേൾപ്പാനുണ്ടായിരുന്നുള്ളൂ. ഈ അവസരം പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായി ആഗ്രഹിച്ച ജനങ്ങളുടെ കഴുത്ത് വെട്ടിക്കളയുവാനായി ജീത്തോസ് ആജ്ഞാപിച്ചു. ചിലരെ പിടിച്ച് യെരുശലേമിൻ്റെ മതിലിന് മുൻപിലായി ക്രൂശിൽ തറച്ചു നിർത്തുകയും അതിലൂടെ മതിലുള്ളിൽ വസിച്ചിരുന്നവർക്ക് ഭീതി വളർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ പിടിയിൽ എത്തിയിട്ടുള്ളവരെ പ്രത്യേക മുറികളിൽ സൂക്ഷിച്ച് ക്രൂശിപ്പാൻ മരം പോരാ എന്ന് വരുന്നതുവരെ ക്രൂശിച്ചു എന്നത്ര എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ദിവസം 500 പേരെ വീതം ക്രൂശിച്ചു എന്ന്, മറ്റു ചിലരെ കുന്തം ഉള്ളിൽ കടത്തി വയറുകീറി കൊന്നു. തങ്ങളുടെ ദൈവ്യം എങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെന്ന് കരുതി അവയെ വിഴിഞ്ഞ ഒരു വലിയ കൂട്ടത്തെ ശത്രുക്കൾ പിടിച്ച് വയറുകീറി ദൈവ്യം എടുത്ത ശേഷം മരുഭൂമിയിൽ മൃതപ്രായരായി എറിഞ്ഞുകളഞ്ഞു. ഒരു രാത്രി 2000 പേരെ വീതം വയറുകീറി കൊന്നതായി ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാ സൈന്യം കോട്ടവാതിൽ പൊളിച്ച് പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. യഹൂദന്മാർ അവരെ ഭയന്ന് ഓടിത്തുടങ്ങി. ഒരു വലിയ സംഹാരം തന്നെ നടന്നു. കൊലപ്പെട്ട യഹൂദന്മാരുടെ രക്തം തെരുവുകളിൽ കൂടി ആറുപോലെ ഒഴുകുകയും അത് റോമാ പടയാളികളുടെ കുതിരയുടെ കടിഞ്ഞാൺ വായോളവും പൊങ്ങി വരികയും ചെയ്തു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മത്തായി 27:25 വാക്യം എന്ന് യഹൂദജാതി പറഞ്ഞതിന് നിവർത്തിയായി എന്ന പറയത്തക്കവണ്ണം ഇത് സംഭവിച്ചു. മശിഹ തങ്ങളുടെ രക്ഷയ്ക്ക് വന്നു എന്ന് കരുതി ഒരു വലിയ കൂട്ടം ദേവാലയത്തിലേക്ക് ഓടി. എന്നാൽ മശിഹ ആയി വന്ന യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല. ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വലിയൊരു കൂട്ടക്കൊല നടന്നു. വാതിൽ രക്തം കൊണ്ടും ശവം കൊണ്ടും നിറഞ്ഞു. ദേവാലയത്തെ നശിപ്പിക്കാതെ കൈവശമാക്കണമെന്ന് തീത്തോസിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പടയാളികളിൽ ഒരുത്തൻ ഒരു പന്തം എടുത്ത് അതിനുള്ളിലേക്ക് എറിയുകയും അവയെല്ലാം അഗ്നിക്ക് ഇരയാകുകയും ചെയ്തു. ഇങ്ങനെ വിലയേറിയ മാർബിൾ കല്ലുകളും വസ്ത്രങ്ങളും എല്ലാം നിമിഷങ്ങൾ കൊണ്ട് നശിച്ചു. ഇപ്രകാരം ഹേരോദാവിൻ്റെ കാലത്ത് 180,000 ആളുകളുടെ സഹായത്തോടുകൂടി 10 വർഷങ്ങൾ കൊണ്ട് പണിതു തീർത്തതായ വലിയ പട്ടണം ചുരുങ്ങിയ സമയം കൊണ്ട് നശിക്കുകയും ചെയ്തു. 13,37,490 ആളുകളെ കൊന്നുകളഞ്ഞു. 100,000 ആളുകളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. റോമാ സാമ്രാജ്യം ജയോത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോൾ അടിമകളായി പിടിക്കപ്പെട്ട യഹൂദജാതി റോമൻ വിഗ്രഹങ്ങളെ ചുമന്നുകൊണ്ടും കരഞ്ഞുകൊണ്ടും ദുഃഖകരമായ കാഴ്ച അവർണനീയമാണ്. യേശുവിനെ കൊണ്ട് ക്രൂശിപ്പിച്ച യഹൂദജാതിയോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി എത്ര ഭയങ്കരമായിരുന്നു. യെരുശലേം നാശത്തിനു വേണ്ടി യഹൂദജാതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചെതിരി പോകുവാനിടയായി. ഈ ചിതറപ്പെട്ട യഹൂദന്മാരെ ഡയസ്പോര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഈ വിധം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് ഈ അധ്യായത്തിൽ വ്യക്തമായി വിവരിച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും അതനുസരിക്കുകയും അതും പ്രകാരം ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുബോധം സമീകരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.